ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا عليكم انفسكم لا يضركم من ضل اذا اهتديتم الى الله مرجعكم جميعا فينبئكم بما كنتم تعملون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ കൈവിടാതെ തസ്കിയത്തും തർബിയത്തും നിലനിർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന ആവർത്തിച്ചുള്ള വസീയത്ത് ഞാനിവിടെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ വിജ്ഞാന സദസ്സിൽ വ്യക്തി സംസ്കരണം സലഫി മാതൃകയിൽ എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്കരണം അഥവാ തസ്കിയത്ത് എന്ന വിഷയം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമാണ്. തസ്കിയത്തുൻ നഫ്സ് അഥവാ ആത്മസംസ്കരണം എന്ന വിഷയം റമദാനിലും മറ്റുമൊക്കെ പ്രത്യേകമായി നാം ചർച്ചയ്ക്കെടുക്കാറുള്ള വിഷയവുമാണ്. ഇവിടെ നമ്മൾ വ്യക്തി സംസ്കരണം എന്ന വിഷയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. അത് ആത്മസംസ്കരണം എന്ന വിഷയത്തിന്റെ അല്പം വിപുലമായ ഒരു വശമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുടെ തർബിയത്ത് എങ്ങനെയായിരിക്കണം, അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. തർബിയ എന്ന വാക്കിന് ശിക്ഷണം, പരിശീലനം, വളർത്തിക്കൊണ്ടുവരൽ എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. അറബിയിൽ ഇസ്ലാഹ്, തഅദീബ്, തത്ഹീർ എന്നിങ്ങനെയുള്ള തന്മിയ പോലെയുള്ള വാക്കുകൾ അതിനുപയോഗിക്കാറുണ്ട്. ഇസ്ലാഹ് നമുക്ക് കേട്ടുപരിചയമുള്ളതാണ്, നന്നാക്കി തീർക്കുക, റിപ്പയർ ചെയ്യുക. തഅദീബ് അദബ് പഠിപ്പിക്കുക. തത്ഹീർ ശുദ്ധീകരിക്കുക, തന്മിയത്ത് വളർത്തിയെടുക്കുക. ഇന്ന് ആധുനിക അറബിയിൽ എഡ്യൂക്കേഷൻ എന്നതിന് തർബിയ ഉപയോഗിക്കാറുണ്ട്. വസാറത്തു തർബിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നാണ് അറബിയിൽ അർത്ഥം. അപ്പോൾ ഒരാളെ ശിക്ഷണം നൽകി വളർത്തിയെടുക്കുന്നതിനാണ് വാസ്തവത്തിൽ തർബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലഫി വീക്ഷണ പ്രകാരം തസ്കിയത്തും തർബിയത്തും അഭേദ്യമാം വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വാക്കുകളാണ്. അഭേദ്യം എന്നാണ് ഭേദിക്കാനാവാത്ത വിധം എന്ന് പറഞ്ഞാൽ, തസ്കിയത്തില്ലാതെയുള്ള അഥവാ മാനസിക സംസ്കരണമില്ലാതെയുള്ള തർബിയത്ത് അത് ഇസ്ലാമിക തർബിയത്തല്ല. കാരണം ഇസ്ലാമിക തർബിയത്ത് ആരംഭിക്കേണ്ടത് വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ കേട്ടതാണ്, അല ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയുക ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത്ത് സലുഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു, അത് ചീത്തയായാൽ, അത് നശിച്ചാൽ, അത് തകരാറിലായാൽ ശരീരം മുഴുവൻ തകരാറിലായി. അല വഹിയൽ ഖൽബ്, അറിയണം അതാകുന്നു ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അന്യൂനമായ കേടില്ലാത്ത ഒരു ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ സമീപിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സ്വത്തുക്കളും അതുപോലെ തന്നെ സന്താനങ്ങളും ഒന്നും പ്രയോജനം ചെയ്യാത്ത ദിവസത്തിൽ അന്യൂനമായ ഒരു മനസ്സുമായി ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിച്ചവർക്കൊഴികെ അവർക്ക് മാത്രമാണ് രക്ഷയുള്ളത് എന്ന കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കപ്പെടാത്ത കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ട് അവരെത്ര അച്ചടക്കമുള്ളവരാകട്ടെ, പരസ്യ ജീവിതത്തിൽ എത്ര ചിട്ടകൾ പാലിക്കുന്നവരാകട്ടെ, അതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിക തർബിയ അല്ലെങ്കിൽ ഇസ്ലാമികമായ ശിക്ഷണം ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മതത്തിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്ത ആളുകളും അവരെ പാർട്ടി അണികൾക്ക് അംഗങ്ങൾക്ക് പലപ്പോഴും പലവിധ ട്രെയിനിങ്ങുകളും കൊടുക്കാറുണ്ട്. പരസ്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടകളും നിയമങ്ങളും അത് വരതെറ്റാതെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മേലെ തലത്തിൽ നിരീക്ഷകന്മാരൊക്കെ വെക്കും. അങ്ങനെയുള്ള പാർട്ടി ട്രെയിനിങ് അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക തർബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സലഫി മാതൃകയിലുള്ള തർബിയ എന്നത് തസ്കിയത്തിലൂന്നിയ ശിക്ഷണമാണ്, നബിമാരെ മാതൃകയാക്കിക്കൊണ്ടുള്ള ശിക്ഷണ രീതി. നമുക്കറിയാം നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടവരാണ്, അല്ലാഹുമ്മാ തിനഫ്സി തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹ വ മൗലാഹ. അല്ലാഹുവേ, എന്റെ മനസ്സിന് അതിന്റേതായ സൂക്ഷ്മതാബോധം തഖ്വ നീ നൽകണമേ, അതിനെ നീ സംസ്കരിക്കണേ, അതിനെ സംസ്കരിക്കുന്ന ഏറ്റവും ഉത്തമൻ നീയാണല്ലോ, അതിന്റെ യജമാനനും അതിന്റെ അതിനേറ്റെടുക്കുന്നവനും നീയാണല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധീകരിച്ചവർക്കാണ് വിജയം എന്ന ആ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തർബിയത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി സംസ്കരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് മാതൃകയാക്കാനുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ മനുഷ്യന്മാരെ സംസ്കരിക്കാൻ അള്ളാഹു നിയോഗിച്ചയച്ച അവർ, അവരെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ തർബിയ നടത്തിയത്? അവർ വന്നുകൊണ്ട് നാട്ടിലുള്ള പരസ്യമായ ജീർണതകൾ, മദ്യപാനം അല്ലെങ്കിൽ ചൂതാട്ടം അല്ലെങ്കിൽ വ്യഭിചാരം, മോഷണം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, രാഷ്ട്രീയമായ അസമത്വങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ട് ആളുകളെ കയ്യിലെടുത്തിട്ട് പിന്നെയാണോ വിശ്വാസകരങ്ങൾ പറഞ്ഞത്? ഇന്നിപ്പോ പലരും അങ്ങനെയാ പറയുന്നത്, അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ നബിമാരുടെ മാതൃക അതല്ല. യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾക്ക് അവനെ കൂടാതെ യാതൊരാരാധ്യനുമില്ല എന്ന സന്ദേശമാണ് ആദ്യമായിട്ട് അവർ ജനങ്ങളോട് പറഞ്ഞതായിട്ട് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. ഏതൊരു നബി ഏതു നാട്ടിൽ വന്നാലും അവർ ഊന്നൽ കൊടുത്തതും അല്ലെങ്കിൽ പ്രഥമവും പ്രധാനവുമായി പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? സംസ്കരണം തുടങ്ങേണ്ടത് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസ സംസ്കരണത്തിനാണ് സ്വഭാവ സംസ്കരണത്തെക്കാളും അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക ജീവിതം സംസ്കരിക്കുന്നതിനേക്കാളും കുടുംബജീവിതം സംസ്കരിക്കുന്നതിനേക്കാളും ഒക്കെ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഏതിനാണ്? ഇസ്ലാഹുൽ അഖീദ, അഖീദ ശുദ്ധീകരിക്കുന്നതിനാണ്. ആ അഖീദ ശുദ്ധീകരിക്കുന്നിടത്തു നിന്നാണ് നബിമാരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. കാരണം അമലുകൾ ശരിയാകണമെങ്കിൽ ഈമാൻ ശരിയാകണം. വിശ്വാസം ശരിയായാൽ മാത്രമേ അമൽ ശരിയാവുള്ളൂ. കാരണം വിശ്വാസത്തിന് ഉത്ഭൂതമാകുന്നതാണ് യഥാർത്ഥത്തിൽ അമലുകൾ. അവരെ ഒരു നിഴല് നമ്മൾ നിവർത്താൻ ശ്രമിക്കുമ്പോൾ ആ നിഴലുണ്ടാക്കിയ നാട്ടെ ഏതോ അതിനെ നിവർത്താതെ നിഴലിനെ മാത്രം പിടിച്ചു നിവർത്താൻ പറ്റുമോ? അതുപോലെയാണ് വിശ്വാസം ശരിയാക്കാതെ അമലുകൾ ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നബിമാരെന്തിനാ ഊന്നൽ കൊടുത്തത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോ ജാഹിലിയത്തിൽ എന്തെല്ലാം ജീർണതകൾ ഉണ്ടായിരുന്നു. ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു, പലിശ എമ്പാടുമുണ്ടായിരുന്നു, മക്കയിൽ ഓരോ വീട്ടിലും വ്യഭിചാരിണി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, എവിടെ ഒരു വേശ്യയുണ്ടെന്നറിയാൻ അവിടെ ബോർഡ് വെച്ചിരുന്നു, വേശ്യമാർ ഗർഭിണികളാകുമ്പോ ഗർഭിണികളായി പ്രസവിക്കുമ്പോ അവരെ സമീപിച്ച ആണുങ്ങളെ മുഴുവൻ കൊണ്ടുവന്നിട്ട് കുട്ടിയുടെ കാലും ഇവരെ കാലും ഒത്തുനോക്കിയിട്ട് ആരെ കുട്ടിയാണെന്ന് തീരുമാനിച്ച് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായി പോലും അവർ കണ്ടിരുന്നു. അത്രമാത്രം വ്യഭിചാരം വ്യാപകമായിരുന്നു അവിടെ. അപ്പൊ പലിശയുണ്ടവിടെ, വ്യഭിചാരമുണ്ടവിടെ, സ്ത്രീ പീഡനമുണ്ടവിടെ, പിന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള കശവിശകളും തലമുറകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും പരസ്പര വൈരങ്ങളും അതൊക്കെ അവിടെ ചെറുപ്പത്തിലെ ഓരോ കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെതിരിലൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ശബ്ദിച്ചത്. പിന്നെയോ അവിടെ ആരാധിക്കപ്പെട്ടിരുന്ന 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു, ആ ബിംബാരാധനയ്ക്കെതിരാണ് അദ്ദേഹം ആദ്യം ശബ്ദിച്ചത്. ജനങ്ങളുടെ വിശ്വാസം മാറ്റുന്നതിനാണ് മക്കയിലെ ആദ്യത്തെ 13 കൊല്ലവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതന്നെയാണ് ഓരോ നബിമാരെ ചരിത്രത്തിലും. നബിമാർ വന്ന നാട്ടിൽ ഒരുപാട് ജീർണതകൾ ഉണ്ടെങ്കിലും അവർ ഊന്നൽ കൊടുത്തത് അഖീദ മാറ്റിയെടുക്കുന്നതിനാണ്. അതുകൊണ്ട് തന്നെ സലഫി തർബിയത്തിന്റെ അടിസ്ഥാനം അഖീദ നന്നാക്കി തീർക്കുക, ഇസ്ലാഹുൽ അഖീദയാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ പല ദഅവാ കൂട്ടായ്മകളുമുണ്ട്. ഒരുപാട് ആളുകളെ ഞങ്ങൾ കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഞങ്ങൾ സ്മഗ്ലിംഗിൽ ആളുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, വ്യഭിചാരത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ സമീപിക്കുന്ന ആളുകൾ അവർ ദിക്റും സലാത്തും അതുപോലെ സ്വഭാവശുദ്ധിയും ഒക്കെ പഠിപ്പിക്കും, വേഷഭൂഷാദികളൊക്കെ അവർ ശ്രദ്ധിക്കും, പക്ഷെ അഖീദ മാറ്റുന്നതിന് അവർ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല, അതത്ര പ്രധാനമല്ല എന്നതാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അവർ ജനങ്ങളെ പഠിപ്പിക്കുന്ന അവരുടെ രീതി. ഇപ്പൊ ജമാഅത്തു തബ്ലീഗ്, തബ്ലീഗിന് വേണ്ടി സംഘടിച്ചിട്ടുള്ള ആളുകൾ അവരെന്താ ചെയ്യുന്നത്, ആളുകളെ നിസ്കരിക്കാൻ വിളിക്കും, ആളുകളോട് ദിക്റും സലാത്തും അതുപോലെയുള്ള കാര്യങ്ങളും ജീവിത ചിട്ടകളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരെ അഖീദ എന്താണ്, ഈ ആളുകളെ വിശ്വാസം എന്താണ്, അതിനെ സംബന്ധിച്ച് അവർ സംസാരിക്കാനേ തയ്യാറാകാറില്ല. ഇനി വിശ്വാസത്തിനും തൗഹീദിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ദഅവാ കൂട്ടായ്മകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അവരെന്താണ്, അവർ ശരിയാണ്, ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ പോരാട്ടമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്നൊക്കെ അവർ പറയും. പക്ഷേ ഇസ്തിഗാസയെയും അതുപോലെയുള്ള ഖുറാഫാത്തുകളെയും ഒക്കെ എതിർക്കും എന്നല്ലാതെ അഖീദ പൂർണ്ണമായും സലഫി അഖീദയാക്കാനുള്ള പരിശ്രമം വളരെ കുറവ് മാത്രം നമ്മൾ കാണുന്നത്. ഇപ്പൊ തൗഹീദ് തന്നെ, തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെയാ? തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലേ? ആരാധനയിലുള്ള തൗഹീദ് അത് മാത്രമാണ് നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുക, അതിനെതിർക്ക് വരുന്ന ശിർക്കും പഠിപ്പിക്കും. റുബൂബിയത്ത് ഇസ്മാഇൽ സിഫാത്തും ഒന്നിച്ചാണ് വരുന്നത്, നമ്മൾ റുബൂബിയത്തിൽ തന്നെയാണ് അസ്മാഇൽ സിഫാത്തും വരുന്നത്. വിശദമായി പറയുമ്പോൾ റുബൂബിയത്ത് അസ്മാഇൽ സിഫാത്തും വേർപെടുത്തി പറയുന്നു മാത്രം, പക്ഷെ അസ്മാഇൽ സിഫാത്ത് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. എത്രയോ വിവാദങ്ങൾ നടന്നിട്ടും പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നു മാത്രമല്ല, ശിർക്ക് ശിർക്കിനെ പറ്റി പറയുമ്പോൾ തൗഹീദിന്റെ വിശദാംശങ്ങൾ ഇവിടെ പഠിപ്പിക്കപ്പെടണ്ടേ? ഇപ്പൊ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കപ്പെടില്ല, ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ഇവിടെ പഠിപ്പിക്കാൻ പലർക്കും ധൈര്യമല്ല. എന്താ കാരണം? ലോകത്തുടനീളം സലഫികൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദും അതിന്റെ ഷറഹുകളുമാണ് ആളുകളെ ഉലൂഹിയത്തിലെ തൗഹീദ് പഠിപ്പിക്കാൻ കാര്യമായി ഉപയോഗിക്കുന്നത്. പക്ഷെ അതിവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. കാരണം എന്താ? അതിൽ ജിന്നു ബാധയെ കുറിച്ചുണ്ട്, സിഹിർ ബാധയെ കുറിച്ചുണ്ട്, റുഖ്യ ശറഈയെ പറ്റിയുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ദഹിക്കൂല എന്നാണ് വാസ്തവത്തിൽ. അതെല്ലാം ആളുകൾ ശിർക്കിലേക്ക് പോകുന്ന മാർഗങ്ങളാണ്. തൗഹീദ് മനസ്സിലാക്കുന്ന ഒരാൾ ശിർക്കിലേക്ക് പോകുന്ന വഴികളെ കുറിച്ചും ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്തിന്? അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അല്ലാതെ സിഹിർ പഠിപ്പിക്കുന്നത് സിഹിർ ചെയ്യാനാ? സിഹിറിനെ പറ്റിയും സിഹിറിന്റെ ദോഷങ്ങളെ പറ്റിയും നമ്മൾ പഠിപ്പിക്കുന്നത് സിഹിർ ചെയ്യാതിരിക്കാനാണ്, അത് ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാഹുൽ അഖീദ എന്നത് അത് സലഫികൾ എന്ന് പറയുന്ന പലരും പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല. കിതാബ് തൗഹീദിൽ എട്ടോളം അധ്യായങ്ങൾ ഈ വിഷയം പരാമർശിച്ചത് അത് തൗഹീദിന് താങ്ങാണ്, സപ്പോർട്ടാണ് എന്ന നിലക്കാണ്, അല്ലെങ്കിൽ അത് തൗഹീദിന് തടസ്സമാണ് എന്ന നിലക്കാണല്ലോ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ജിന്നുബാധയും സിഹിറുബാധയും കണ്ണേറും അതൊക്കെ പഠിപ്പിച്ചാൽ ആളുകൾ ശിർക്കിലേക്ക് പോകും, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ടതില്ല, മിണ്ടേണ്ടതില്ല എന്നാണ്. അതിനെപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്കിടെ നിലനിൽക്കുന്നുണ്ട്. അത് കല്ലും നെല്ലും വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തൗഹീദി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാനിത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, നമ്മൾ അറിയാതെ വന്നു പോയ ഒരു ന്യൂനത. ഇനിയും നമുക്ക് തിരുത്താൻ സമയമുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ പലയിടത്തും കിതാബ് തൗഹീദ് പഠിപ്പിക്കാനും കക്ഷി ഭേദമന്യ അത് കേൾക്കാനും ഒക്കെ ആളുകൾ തയ്യാറായി വരുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു മുഖവരയോടുകൂടി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാം. ഇസ്ലാഹുൽ അഖീദയാണ് തസ്കിയത്തിന്റെ അല്ലെങ്കിൽ തർബിയത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വിഷയത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ വ്യക്തി സംസ്കരണം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയും സ്വയം സംസ്കരിക്കുക എന്നതാണ്. വ്യക്തി സംസ്കരണം എന്ന് പറയുമ്പോൾ മറ്റോനെ എങ്ങനെ നന്നാക്കാം എന്നതിനെ കുറിച്ച് കേൾക്കാനാവും പലർക്കും താല്പര്യം. എന്നാൽ ഇവിടെ അതല്ല പറയാൻ പോണത്, നമ്മൾ ഓരോരുത്തരും എങ്ങനെ സ്വയം സംസ്കരിക്കും എന്നതിനെ സംബന്ധിച്ചാണ്. മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കാം എന്നതിനേക്കാളേറെ ഞാൻ എന്നെ എങ്ങനെ നന്നാക്കി തീർക്കും എന്നതാണ് നമ്മളെ അലോസരപ്പെടുത്തേണ്ട വിഷയം. അത് പലപ്പോഴും നമുക്ക് അലോസരം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മം യഥാർത്ഥത്തിൽ അതാണ്. സ്വയം സംസ്കരണം, അത്തർബിയത്തു ദാത്തിയ എന്ന് പറയുക അറബിയിൽ. ഈ തർബിയത്തു ദാത്തിയയുടെ പ്രാധാന്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു തീപിടുത്തത്തിൽ പെട്ടു, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലോ വീട്ടിലോ തീപിടിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നതാണ്, പിന്നെ നമ്മളെ കുട്ടികളെ ഭാര്യനെയൊക്കെ രക്ഷപ്പെടുത്താൻ അല്ലേ. എന്നതുപോലെ നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് സ്വയം രക്ഷ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. മറ്റുള്ളവരെ നന്നാക്കുന്നതിനേക്കാൾ നാം എങ്ങനെ നരകത്ത് നിന്ന് രക്ഷപ്പെടും, അതാണ് നമ്മുടെ ചിന്താ വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം, കാത്തുകൊള്ളണം. അപ്പൊ നമ്മള് കുടുംബങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? നാട്ടുകാരെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അല്ല, നമ്മുടെ കാര്യത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അബ്ദുറഹ്മാൻ സാദി അദ്ദേഹത്തിന്റെ തൈസിറുൽ കരീമുർ റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ തഫ്സീറിൽ ഇവിടെ ഈ നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുക, സ്വന്തത്തെ രക്ഷിക്കുക എന്നതിന്റെ അർത്ഥത്തെ കുറിച്ച് ഇബ്നു സഅദി പറയാണ്, ബിഇൽസാമിഹ അംറല്ലാഹ് ഇംതിസാലൻ വനഹ്യഹു ഇജ്തിനാബൻ വത്തൗബത അമ്മാ യുസ്ഖിതുല്ലാഹ വയൂജിബുൽ അദാബ്. അസ്സലാമു അലൈക്കും. അപ്പോ ഷേഖ് സാദി ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കുന്ന രൂപം എങ്ങനെയാണ്? അദ്ദേഹം പറയുകയാണ്, ഇൽസാമിഹ അംറല്ലാഹി ഇംതിസാലൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴങ്ങാൻ, കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തെ നിർബന്ധിക്കണം. വനഹ്യഹു ഇജ്തിനാബൻ, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കാനും നമ്മൾ നമ്മുടെ ശരീരത്തെ നിർബന്ധിക്കണം. വത്തൗബത അമ്മാ യുസ്ഖിതുല്ലാഹ വയൂജിബുൽ അദാബ്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്നതും ശിക്ഷ നിർബന്ധമായി ലഭിക്കുന്നതുമായ കാര്യങ്ങൾ തൗബ ചെയ്യാനും നമ്മുടെ ശരീരത്തെ നമ്മൾ നിർബന്ധിക്കണം. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യാനും ചീത്ത കാര്യങ്ങൾ വിട്ടുനിൽക്കാനും പറ്റിപ്പോയ തെറ്റുകളിൽ ഖേദിക്കാനും നമ്മൾ നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടും സ്വയം പ്രേരിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. അങ്ങനെയാണ് നമ്മൾ നരകത്തിൽ നമ്മളെ തടിയെ കാക്കേണ്ടത് എന്ന് ഷെയ്ഖ് അവർകൾ വിശദീകരിക്കുകയാണ്. ഞാൻ ആദ്യം മോദി വെച്ച സൂറത്ത് മാഇദയിലെ 108-ാമത്തെ ആയത്ത്, അത് നിങ്ങൾ പോയിട്ട് അമാനി മോളിന്റെ പരിഭാഷ എങ്കിലും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസക്കും, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. ലാ യളുറുക്കും മല്ലല്ല ഇദഹതദൈതും, വഴിപഴച്ചവൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുന്നതല്ല നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങൾ എല്ലാവരും മടങ്ങിപ്പോകുന്നത് അള്ളാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, അങ്ങനെ അള്ളാഹുവിൽ മടങ്ങിച്ചെന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരം തരുന്നതാണ്. ഇതാണ് സൂറത്ത് മാഇദ 5-ാമത്തെ അധ്യായം 108-ാമത്തെ ആയത്ത്. നിങ്ങൾ നോട്ട് ചെയ്യണം. ആരും പെന്നും കടലാസൊന്നും കൊടുത്തിട്ടില്ല, കയ്യൊട്ടിപ്പാടാൻ വരുന്ന മാതിരി കേക്കാൻ മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. ഇരിക്കട്ടെ, ഇനിയും മാറ്റം വരേണ്ടതുണ്ട്. ഒരു തൊലബിൽ ഇൽമിന്റെ ആവേശത്തിൽ പോരണം, അല്ലാതെ കേട്ട് രസിക്കാന്നുള്ള അത് പോയി, ഇത് രസിക്കാനുള്ളതല്ല, ഇത് ഉൾക്കൊള്ളാനുള്ളതും പഠിക്കാനുള്ളത്. അപ്പൊ ഒരു കടലാസിൽ എഴുതി ആയത്തുകളൊക്കെ എഴുതിയെടുത്തിട്ട് അത് പോയിട്ട് വീട്ടു പോയിട്ട് നോക്കണം. അപ്പോഴാണല്ലോ ഈ ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നത്. ഇത് മൊബൈലിൽ പിടിച്ചാൽ ഉത്തരവാദിത്തം ചെയ്ത് 10 ആൾക്ക് ഷെയർ ചെയ്താൽ എന്റെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഓതി വെച്ച ഈ ആയത്തൊന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അലൈക്കും അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റുള്ള ആരെയും നന്നാക്കി തീർക്കാൻ ഒരു ശ്രമവും നമ്മൾ നടത്തേണ്ടതില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അതൊക്കെ വേണം, പക്ഷേ അതൊന്നും സ്വന്തം കാര്യത്തിന് ശ്രദ്ധ കൊടുക്കാതെ സ്വന്തം കാര്യം വിസ്മരിച്ചുകൊണ്ടാവരുത് എന്ന് പറഞ്ഞ പ്രാധാന്യം ഇതിനാണ്. ഒന്നാമത്തെ പ്രാധാന്യത ഔലവിയത്ത് അത് സ്വയം നന്നാവുന്നതിനാണ്. കാരണം ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്റെ കർമ്മങ്ങളെക്കുറിച്ചും എന്റെ വിശ്വാസങ്ങളെക്കുറിച്ചുമാണ്. അവനവന്റെ കർമ്മഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണം. അത് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്ര, പാപം ചെയ്യുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. സൂറത്ത് യാസീനിൽ പറഞ്ഞു, വലാ തുജ്സൗന ഇല്ലാമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് ജസാ പ്രതിഫലം ലഭിക്കുകയില്ല. അത് സൂറത്ത് നജ്മിൽ പറഞ്ഞു, അൻ ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ, ഓരോ മനുഷ്യനും അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. അല്ലേ, അതൊക്കെ നമ്മൾ കേട്ടായത്, കുല്ലു നഫ്സിൻ ബിമാ കസബ റഹീൻ, ഓരോ മനുഷ്യനും അവന്റെ സമ്പാദ്യത്തിന് പണയമാണ്. നമ്മുടെ വിശ്വാസവും കർമ്മവും നാളെ അള്ളാഹുന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് അതിന് പകരമായിട്ട് സ്വർഗം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മളെയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങൾ സ്വന്തം കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർ പഴച്ചുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല, അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കൂല, നിങ്ങൾ പഴച്ചോ എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുക. അതാണ് ആയത്തിന്റെ ധ്വനി. അതാണ് ലാ യദുറുക്കും മല്ലല്ല ഇദഹതദൈതും, മറ്റുള്ളവർ പഴച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും വരാനില്ല, നിങ്ങൾ നേർവഴിക്കാണോ എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഗൗനിക്കേണ്ടത്. ഇവിടെ മറ്റുള്ളവരെന്ത് ചെയ്താലും അതിനെയൊക്കെ ശരിതെറ്റുകൾ നോക്കാതെ പിൻപറ്റുന്നൊരു സ്വഭാവമുണ്ട്. അത് മേലെന്ന് അങ്ങനെ സർക്കുലർ വന്നാണ്, മറ്റേ അങ്ങനെ പറഞ്ഞാണ്, ഇയാള് കേട്ടതാണ്, ഭൂരിപക്ഷതല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ആളുകളുടെ ചെയ്തികളെ ശരിതെറ്റുകൾ നോക്കാതെ അന്ധമായി പിന്തുടരുന്ന ആളുകൾ ഈ ആയത്തിൽ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതൊരിക്കലും ശരിയായ നിലപാടല്ല. മാത്രല്ല, അവരൊക്കെ പേശാണെങ്കിൽ ഞാനും പേശോട്ടെ, ആ മൗലവി നരകത്തേക്കാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ എന്ന ഖുറാഫികളുടെ നിലപാട് ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. നമ്മൾ സ്വന്തം രക്ഷാമാർഗങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വയം തർബിയത്തിനെ കുറിച്ചുള്ള ഈ ആയത്ത് നമ്മൾ എപ്പോഴും ഓർക്കണം. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും. മനസ്സിലായില്ലേ? അത് വെക്കേണ്ട സ്ഥാനത്ത് അതിനെ വെക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചില ആളുകൾ ഈ ആയത്ത് അതിന്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നുണ്ട്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നീ വേണ്ടതില്ല എന്ന് ചില ആളുകൾ ആയത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നന്നാക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ന് ആളുകൾക്ക് അത് ചിന്തല്ല, അങ്ങനെ ആ അവിടെ എങ്ങനെ ആ അടുപ്പ് എങ്ങനെ ദൈവത്തെത്തിക്കും, അവനെങ്ങനെ എത്തിക്കും, മറ്റൊരു എങ്ങനെ എത്തിക്കും, അതിനെ സംബന്ധിച്ചാണ് നമുക്ക് എപ്പോഴും ബേജാറില്ല. അവനൊന്ന് ശരിയാക്കിയിട്ട് നമ്മളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ എന്താ സ്ഥിതി? അതിനേക്കാളെല്ലാം ഉപരി ഞാൻ എങ്ങനെ ഒരു സമ്പൂർണ്ണ മുസ്ലിമാകും, ഒരു മാതൃകാ ജീവിതത്തിനുടമയാകും എന്ന ചിന്ത പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്നത് ഖേദകരമായൊരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് അൻആമിലെ 162-163 ആയത്ത് നിങ്ങൾ പോയിട്ട് നോക്കണം. ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. പറയുക നബിയെ, എന്റെ നിസ്കാരവും എന്റെ വഴിപാടുകളും അല്ലെങ്കിൽ എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. മനസ്സിലായില്ലേ? ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരും കൂറുകാരുമില്ല. വബിദാലിക ഉമിർതു, അതത്രേ എന്നോടുള്ള കൽപ്പന. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചവരിൽ ഒന്നാമത്തേവനാണ്, ഞാനാണ് മുന്നിൽ. മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളല്ല. നിങ്ങളൊക്കെ ഉണ്ടോ? എന്നാ ഞാനുണ്ട്. ആരൊക്കെ പോണു? വണ്ടി ഉണ്ടോ? പൈസയാകുമോ ഒക്കെ ചോദിച്ചിട്ട് എന്നാ ഞാനുണ്ട്. അതല്ല, ഞാൻ ആദ്യമുണ്ട്, ഞാൻ എന്താ ഞാൻ തരാം. അങ്ങനെ ഏത് നല്ല കാര്യങ്ങൾക്കും ഞാൻ മുമ്പിൽ അവ്വലുൽ മുസ്ലിമീൻ ഞാനാകണം എന്ന ചിന്തയാണ്. ജീവിതം മുഴുവൻ അള്ളാഹുവിനെതിരല്ലാതെ ജീവിക്കണം. എന്റെ നിസ്കാരം, എന്റെ ജീവിതം, എന്റെ വഴിപാടുകൾ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്നതാണ് ഒരു മുസൽമാന്റെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇൽമ് നേടുക, അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക, അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യം, നമ്മളെ അമലാക്കിയിട്ടില്ലാത്തൊരു കാര്യം അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നുള്ളത് ശരിയല്ല. ഇൽമ്, അമല്, അത് കഴിഞ്ഞിട്ടാ മൂന്നാമത്തെ ഏത്? ദഅവത്ത്. അങ്ങനെ ദഅവത്തിന് ഇറങ്ങുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലുള്ള സബ്ര്, ഇതാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്ന ഒരു തർത്തീബ്. എങ്ങനെയാണ്? ഇൽമ്, അമല്, ദഅവത്ത്, സബ്ര്, ഇതാണ് വല്ലാസറിനൽ ഇൻസാൻ ലഫി ഖുസ്ർ എന്ന ആയത്തിലൂടെ ഉസൂലു സലാസയിൽ ഉലമാക്കളൊക്കെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ ഒരൊറ്റ സൂറത്ത് മതി ആളുകൾക്ക്, അള്ളാഹു ആളുകൾക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു തെളിവ്, ലക്ഷ്യമായിട്ടത് മതി എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാനുള്ള കാരണം അതാണ്. ഒരു ദേവാസ് കോഡ് ഉണ്ട്, ഒരു 3 ദിവസത്തേക്ക് കാസർഗോട്ടേക്ക് വരും, ആ ഞാൻ റെഡിയാണ്, അപ്പൊ തന്നെ ഇറങ്ങി എല്ലാം ഒഴിവാക്കിയിട്ട് 3 ദിവസം അവിടെ പോയി പള്ളിയിൽ കൂടി അവർ ക്ലാസ്സൊക്കെ കേട്ട് നമ്മൾ ഇത്ര വീട് കയറണം, ഞങ്ങൾ 350 വീട് കയറണം, ഇവര് 350 വീട് കയറണം ഒക്കെ റെഡി. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നാല് നമ്മളൊരു ക്ലാസ് ഉണ്ട്, ഒരു കിതാബ് വായിച്ചിട്ടുണ്ട് പഠിക്കാൻ, അതിന് 2 മണിക്ക് അത് ശരിയാവില്ല. ആദ്യമൊക്കെ വലിയ ആവേശത്ത് തുടങ്ങും, പിന്നെ ആളെ കാണൂല. ഒരാഴ്ചയിൽ 2-3 മണിക്കൂർ ഒരു എൽമിയായ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ തയ്യാറില്ല. പക്ഷെ നാട്ടുകാർക്ക് ദേവത്തെത്തിക്കാൻ തന്നെ എന്താ ആവേശം. അപ്പൊ സ്വന്തം തന്നാകുന്നതിനും സ്വന്തം പഠിക്കുന്നതിനും താല്പര്യമില്ല ആളുകൾക്ക്, മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് ആളുകൾക്ക് പലപ്പോഴും താല്പര്യം. അതെന്തുകൊണ്ടാ? അത് ഈ തലതിരിഞ്ഞ ചിന്തയാണ്. സ്വന്തം നന്നാകുന്നതിനല്ല, മറ്റുള്ളവരെ നന്നാക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അതിനല്ലേ സംഘടന ഉണ്ടാക്കിയത്, നമ്മൾ അതിനല്ലേ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ചിന്ത നമ്മൾ ഒഴിവാക്കണം. സ്വയം തർബിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായി എനിക്ക് പറയേണ്ടത്, നമ്മൾ ഈ ഒരു ചിന്ത, സ്വയം തർബിയത്തിനെ കുറിച്ച് ഗൗരവം ഒരു ചിന്ത നമുക്ക് ഉണ്ടാകില്ല എപ്പോഴാരോ, നമ്മളെ പരലോക വിചാരണയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. നമ്മുടെ പരലോക വിചാരണയുടെ സമയത്ത് ഈ പറഞ്ഞ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാണ്ടാവോ? ഏതെങ്കിലും സംഘടനാ നേതാവ് ഉണ്ടാവോ? കുടുംബക്കാരനുണ്ടാവോ? ആരുണ്ടാവില്ല. എന്റെ വിചാരണയെ ഞാൻ ഒറ്റക്കാണ് നേരിടേണ്ടത്. എന്റെ ഉപ്പയോ എന്റെ ഉമ്മയോ എന്റെ മക്കളോ എന്റെ നാട്ടുകാരോ എന്റെ കക്ഷിക്കാരോ എന്റെ തറവാട്ടുകാരോ ഒന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അവരെല്ലാവരും ഖിയാമത്ത് നാളിൽ ഒറ്റക്കൊറ്റക്കാണ് അല്ലാഹുവിൽ വരുന്നത്. മാത്രല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുക്കല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. കണ്ടോ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല അവനോട് തന്റെ റബ്ബ് സംസാരിക്കാതെ. എങ്ങനെയാ സംസാരിക്കുന്നത്? ഒരു ദിഭാഷിയും ഒരു ട്രാൻസ്ലേറ്ററും ഇല്ല. ഇപ്പൊ നമ്മളൊരു ഹിന്ദി അറിയാത്ത ഒരാള് അവിടെ നമുക്ക് ഹിന്ദി അറിയില്ല, അവൻ ഹിന്ദി അറിയുള്ളൂ എങ്കിൽ ഹിന്ദിയും മലയാളം അറിയുന്ന ഒരു ട്രാൻസ്ലേറ്റർ വേണം. എന്നിട്ട് അയാൾ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും, നമ്മൾ പറഞ്ഞ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അള്ളാഹ്ക്ക് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ദ്വിഭാഷിയുടെയും ഒരു വിവർത്തകന്റെയും സഹായമില്ലാതെ ഓരോരുത്തരോടും അല്ല നേർക്കുനേരെ സംസാരിക്കുക. ഈ കോടാനുകോടി ആളോട് ഇങ്ങനെ അല്ല നേർക്കുനേരെ സംസാരിക്കുക. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ഏയ്, പാനൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് ഇങ്ങോട്ടേക്ക് ഓരോ വിചാരണ, അഞ്ച് എട്ടാം പാട് ഇരു വരച്ച് ഓരോ വിചാരണ. അങ്ങനെയാ അല്ല, ഓരോ വ്യക്തിയോടും അല്ലാഹു സുബ്ഹാനഹു വതാല സംസാരിക്കും എന്നാണ് നമ്മൾ വിചാരണയെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആളുകളെ കൂട്ടം കൂട്ടായിട്ടല്ല വിചാരണ ചെയ്യുക. മൊത്തത്തിൽ അങ്ങ് വിചാരണ ചെയ്തങ്ങ് തീർപ്പ് കൽപ്പിക്കലല്ല, ഓരോരുത്തരോടുമാണ് ചോദ്യം. അതുകൊണ്ട് എന്റെ കാര്യത്തെക്കുറിച്ച് ഞാനാണ് ഉത്തരവാദി. എന്റെ പ്രവർത്തനങ്ങൾക്കും എന്റെ ചെയ്തികൾക്കും ഞാനാണ് മറുപടി പറയേണ്ടത്. ഈ ചിന്തയാണ് സ്വയം തർബിയത്തിനെ കുറിച്ച് നമ്മളെ പ്രേരിതരാക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് സൂറത്തുൽ ഇസ്രായിലെ 14-15 വചനങ്ങൾ ഞാൻ കേൾപ്പിക്കാം. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഓരോ മനുഷ്യന്റെയും ശകുനത്തെ അവന്റെ കഴുത്തിൽ തന്നെയാണ് അല്ലാഹു വെച്ചുകെട്ടിയിട്ടുള്ളത്, ഏൽപ്പിച്ചിട്ടുള്ളത്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവന് വേണ്ടി നാം നാളെ പരലോകത്ത് ഒരു ഗ്രന്ഥം പുറത്തു കൊണ്ടുവരും. ആ ഗ്രന്ഥം അവൻ കാണും വിരുത്തി വെക്കപ്പെട്ടതായിട്ട്. എന്നിട്ട് അല്ലാഹു പറയും, ഇഖ്റാ കിതാബ, ഇതാ നിന്റെ രേഖ, ഇതാ വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ വിചാരണ ചെയ്യാൻ ഇന്ന് നീ തന്നെ മതി. കണ്ടോ, അപ്പൊ എന്റെ രേഖ ഞാൻ തന്നെ പരിശോധിച്ചിട്ട് ഞാൻ തന്നെ എന്റെ വിചാരണയെ ഞാൻ തന്നെ വിലയിരുത്തേണ്ട ഒരു സന്ദർഭം വരുന്നുണ്ട്. അതിന്റെ തുടർന്നുള്ള ആയത്ത് നമ്മൾ ഈ വിഷയത്തിലേക്ക് സൂചന നൽകുന്ന മനിഹത്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി. അതുകൊണ്ട് ആരെങ്കിലും സന്മാർഗത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി തന്നെയാണ് സന്മാർഗത്തിൽ പ്രവേശിക്കുന്നത്. നല്ല മാർഗം സ്വീകരിക്കുന്ന നല്ല മാർഗം അവന് വേണ്ടി തന്നെയാണ്. വമൻ ലല്ല ഫഇന്നമായല്ലു അലൈഹ, ആരെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ ദോഷത്തിന് വേണ്ടി തന്നെ അവനെതിരായി തന്നെയാണ് അവൻ വഴിതെറ്റി പോകുന്നതും. വല തസിർ വാജറത്തും വിസ്ര ഉഖ്ര, പാപഭാരം ചുമക്കുന്ന ഒരാളും മറ്റൊരുത്തന്റെ പാപവും ഏറ്റെടുക്കുകയില്ല, വഹിക്കുകയില്ല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു ദൂതനെ നിയോഗിക്കാതെ മുന്നറിയിപ്പ് കൊടുക്കാതെ ഒരു ആളുകളെയും ഒരു വിഭാഗത്തെയും നാം ശിക്ഷിക്കുന്നതല്ല. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ വിചാരണയെ നമ്മുടെ ഗ്രന്ഥം, ഞാൻ ചെയ്തത് എത്ര ഇരുട്ടറയിലാകട്ടെ, അത് മലക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂട്ടാതെ കുറക്കാതെ അവിടെ കാണിച്ച് എന്നെ ബോധ്യപ്പെടുത്തും. അള്ളാഹ് അറിയഞ്ഞിട്ടല്ല, ആരൊക്കെ സ്വർഗത്തിലേക്ക് പോവാൻ മാത്രം അമലി ചെയ്ത ആരൊക്കെ നരക, അള്ളാഹ് അറിയാം അവരൊക്കെ സ്വർഗത്തേക്ക് ഇവരൊക്കെ നരകത്തിലേക്ക്. അങ്ങനെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് നരകത്തേക്ക് തിരിച്ചിരുന്നെങ്കിൽ നരകത്തിലെത്തിയോ പറയുമെന്ത്? എന്നാലും ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടില്ലേ, ശരിയാണ് കുറച്ച് തെറ്റൊക്കെ ഉണ്ട്, അല്ല അങ്ങനെ ചെയ്ത് ശരിയായോ ഒന്ന് നോക്കണ്ടേ കണക്ക് എന്ന് പറയും അല്ലേ. സ്വർഗത്തിലെത്തിയാൽ എന്താ പറയാ, അല്ലെങ്കിൽ ഞാനൊക്കെ സ്വർഗത്തിലെത്തേണ്ട തന്നെ അല്ലേ എന്നൊരു അഹങ്കാരം. എന്നാ സ്വർഗത്തിലെത്തിയോന് വിചാരണ കഴിയുമ്പോ എന്റെ അമല് കൊണ്ട് മാത്രല്ല എന്റെ റബ്ബിന്റെ കനിവ് കൊണ്ടാണ് എനിക്ക് സ്വർഗത്തിലെക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാന്ന സ്വർഗത്തിലെത്തിയാ പറയാ. അല്ലാതി ഹദാനാ ലിഹാദ, ഇതിലേക്ക് ഞങ്ങളെ നയിച്ചത് അള്ളാഹുവാണ്, അള്ളാഹിന് സർവസ്തുതിയും. വമാ കുന്നാ ലിഹദിയ ഹദാന അല്ലാഹ്, അള്ളാഹ് ഇതിലേക്ക് നയിച്ചില്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ സാധിക്കുമായിരുന്നില്ല, തന്റെ യോഗ്യത കൊണ്ടല്ല എന്ന് ഒന്ന് ബോധ്യമായിട്ടുണ്ട്. മനസ്സിലായില്ലേ, ആ സിറാത്ത് പാലം കടന്ന് താൻ രക്ഷപ്പെട്ടത് എന്റെ റബ്ബിന്റെ കനിവ് കൊണ്ടാണ്. ഒരുപാട് പാപങ്ങൾ അവൻ മൂടി വെച്ച് മാപ്പാക്കി തന്നുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത്. നരകത്തിലെത്തിയവനോ അള്ളാഹു തന്നോട് ഒരു അനീതിയും കാണിച്ചിട്ടില്ല, എന്റെ ചെയ്തി തന്നെയാണ്. അത് അവനെ ബോധ്യപ്പെടുത്തിയിട്ടാ വിചാരണ അവസാനിക്കുന്നത്. അവന്റെ കൈയും അവന്റെ കാലും വരെ അവനതിൽ സാക്ഷി പറഞ്ഞിട്ട് അവന് ബോധ്യായി, തലതാത്തി എല്ലാം കേട്ടിട്ട് നരകത്താണ് ഉറപ്പാൻ അതിനുവേണ്ടിയാ വിചാരണ നിശ്ചയിച്ചത്. ആ വിചാരണ സമയത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ സ്വയം സംസ്കരണം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ആരെയും പഴിച്ചാൽ രക്ഷപ്പെടാനാവൂല. വക്കീലിനെ വെച്ചിട്ട് വാദിക്കാൻ കഴിയൂല. ഓനാ പേപ്പിച്ചത്, മറ്റോനാ പേപ്പിച്ചത്, ഞാൻ ആ കക്ഷിയിൽ മെമ്പർഷിപ്പ് എടുത്തോണ്ട് ഓല് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്താണ്. ഇതൊന്നും അള്ളാന്റെ അടുക്കൽ പറഞ്ഞിട്ട് രക്ഷണ്ടാവൂല. നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ, നിനക്ക് ചിന്തിക്കാൻ അവസരം തന്നിട്ടില്ലായിരുന്നില്ലേ എന്നായിരിക്കും അള്ളാഹു സുബ്ഹാന തആല നമ്മോട് ചോദിക്കുക. അതുകൊണ്ട് സ്വയം സംസ്കരണത്തിന്റെ പ്രാധാന്യമാണ് ഈ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നെ മാറ്റിയെടുക്കാൻ ഏറ്റവും അധികം സാധിക്കുന്ന വ്യക്തി ഞാൻ തന്നെയാണ്. ആ വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്നെ സഹായിക്കാം, മൗലവിങ്ങളാ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെയാ ചെയ്യേണ്ടിയിരുന്നത്, ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ദോഷം കിട്ടോ എന്നൊക്കെ പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ ഞാൻ മാറിയാൽ തന്നെ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ, നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ പറ്റും. ഇപ്പൊ ഞാന് ആഗോലിമീൻ തിന്നാത്ത അല്ലെങ്കിൽ ഐലമീൻ തിന്നാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഐലമീനിന്റെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ എനിക്ക് വയലറിഞ്ഞുതരാം, പക്ഷെ എനിക്കത് ബോധ്യാലേ ഞാൻ തിന്നുള്ളൂ. എന്നതുപോലെ എന്നെ മാറ്റണമെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ആരാ മാറണം, ഞാൻ തന്നെയാ മാറേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ എന്നെ സഹായിക്കാം എന്നെ ഞാൻ മാറുന്നതിന് വേണ്ടി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തർബിയത്തുള്ളവനാകണമെങ്കിൽ നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറാകേണ്ടതുണ്ട്. ചില ആളുകൾ എനിക്കത് മാറ്റാൻ കഴിയൂലാൽ ഓനെ തർബിയത്തിന് പറ്റൂല. നമ്മളെ മാറ്റാനല്ലേ ഇസ്ലാം വന്നത്, ഏയ് അതെനിക്ക് മാറ്റാൻ കഴിയൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത അവർ സ്വയം മാറ്റുന്നതുവരെ അള്ളാഹു അവരെ മാറ്റം വരുത്തുന്നതല്ല. അള്ളാഹ് നമ്മളെ മാറ്റാൻ വല്ല പണിയുണ്ടോ? പക്ഷെ അള്ള മാറ്റൂല. നമ്മളെ മാറാൻ വേണ്ടി നമുക്ക് ബുദ്ധി തന്ന്, ലക്ഷ്യങ്ങൾ തന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തർബിയത്തിന്റെ ആവശ്യം എനിക്കില്ല എന്നൊരാളും പറയരുത്. ആർക്കാ തർബിയത്തിന്റെ ആവശ്യമില്ല? ഞാൻ നൂറേ നൂറ് തികഞ്ഞ ആളാണ് ആർക്കെങ്കിലും പറയാൻ കഴിയോ? കഴിയില്ല. നബിമാർ മഅസൂമുകളാണ്, പാപത്തിന് അള്ള പ്രത്യേകം സംരക്ഷിച്ചവരാണ്. നബിമാരല്ലാത്തവരൊക്കെ എന്താണ്? തെറ്റു സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. അതാണ് കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കൾ മനുഷ്യർ മുഴുവനും അബദ്ധം പറ്റുന്നവരാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ? വഖൈറുൽ ഖത്താഇന അത്തവ്വാബുൻ, തെറ്റു പറ്റുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ പറ്റിയ തെറ്റിൽ ഖേദിച്ചു മടങ്ങുന്നവരാണ്. എല്ലാ ഇടയിലിരുത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബി ഗഫ്റലി വർഹംനി എന്ന്. പിന്നെന്താ? വജ്ബുർനി. എന്താ അതിന്റെ അർത്ഥം? ജബറ യജ്ബുറു, ന്യൂനതകൾ പരിഹരിക്കുക എന്നർത്ഥം. എന്റെ ന്യൂനതകൾ, എന്റെ കുറവുകൾ പരിഹരിക്കണേ. അപ്പൊ കുറവില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. ആണാകട്ടെ പെണ്ണാകട്ടെ, സ്വന്തം ന്യൂനതകൾ പരിഹരിച്ച് തൗബ ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് നന്നായി തീരണം എന്നാഗ്രഹിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകണം, മുസ്ലിം അങ്ങനെ ചിന്തിക്കണം. പക്ഷേ അത് ആ ആഗ്രഹം നടക്കണമെങ്കിൽ എന്ത് വേണം? സ്വയം തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അതിന് നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മൾ നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നെ നന്നാക്കാൻ എനിക്കേ കഴിയൂ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. കാരണം എന്റെ കുറവുകളും കുറ്റങ്ങളും ഏറ്റവും അറിയുന്ന ആരാരാ? ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചേ അറിയുള്ളൂ, പ്രത്യക്ഷത്തിലുള്ള അറിയുള്ളൂ. എന്റെ ന്യൂനതകൾ എന്താണ്, എന്റെ ലോ പോയിന്റുകൾ എന്താണ്, ആർക്കറിയാ? എനിക്കാണറിയാ. അതുകൊണ്ട് എന്നെ നന്നാക്കണമെങ്കിൽ ഞാൻ തന്നെ പരിശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു അസ്ലിഹിലി ദീനി, അല്ലാഹു എന്റെ ദീനീ കാര്യങ്ങളെ നന്നാക്കണേ. അല്ലദീഹു ഇസ്മത്തു അംരി, അതിലാണ് എന്റെ എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷണമുള്ളത്. വാസ്ലിഹിലി ദുനിയായ, എന്റെ ദുനിയാവിനെ നന്നാക്കി തീർക്കണേ, എന്റെ ഭൗതിക ജീവിതം നന്നാക്കി തീർക്കണേ. അല്ലത്തിഹിയ മഹാശി, അതിലാണ് എന്റെ ജീവിതം. വാസ്ലിഹിലി ആഹ്റത്തി, എന്റെ ആഹ്റത്ത് നന്നാക്കി തീർക്കണേ. അല്ലത്തിഫിയ മഹാദി, അതിലേക്കാണ് എന്റെ മടക്കം. വജഅലിൽ ഹയാത്ത സിയാദത്തൽ ലീഫി കുല്ലി ഖൈർ, എന്റെ ജീവിതത്തെ എനിക്ക് എല്ലാ നന്മകളുടെയും വർദ്ധനവാക്കണേ. വജഅലിൽ മൗത്ത റാഹത്ത മിൻ കുല്ലി ശർ, ഞാൻ മരിക്കുകയാണെങ്കിൽ എല്ലാ ശറിൽ നിന്നുമുള്ള വിശ്രമമാക്കണേ എന്റെ മരണത്തെ. എന്തൊരു നല്ല പ്രാർത്ഥന നോക്ക്. അപ്പൊ ദീന് നന്നാക്കാൻ, ദുനിയാവ് നന്നാക്കാൻ, ആഹ്റം നന്നാക്കാൻ, ജീവിതം നന്നാക്കാൻ, അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാ? നമ്മൾ നമ്മളെ നന്നാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, അതോടനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്ന സൂചനയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാലാമതായി സ്വയം തർബിയത്തിനെ കുറിച്ച് പറയാനുള്ളത്, സ്വയം തർബിയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദീനിൽ ഇസ്തിഖാമത്ത് ലഭിക്കുന്നത്. എന്താ ഇസ്തിഖാമത്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന എപ്പോഴാണ്? എപ്പോഴും നമ്മൾ സ്വയം തർബിയത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ്. സ്വയം തർബിയത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും തന്നെ ദീനിൽ ഇസ്തിഖാമത്ത് കിട്ടൂല. അറിയാതെ തെറ്റിപ്പോകും. മനസ്സിലായില്ലേ? നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മയാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ആ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് എന്ത് വേണം? പ്രവർത്തനം കൂടി വേണ്ടേ? അത് ഇസ്തിഖാമത്ത് കിട്ടണമെങ്കിൽ എന്താണ്, ഞാൻ തെറ്റിപ്പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഞാൻ എന്നെ തന്നെ ഇടക്കട എന്ത് ചെയ്യണം? വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. അത് നിത്യം തുടരുന്ന ഒരാൾക്ക് മാത്രമേ ഇസ്തിഖാമത്തിന് സാധിക്കുകയുള്ളൂ. ജീവിതാന്ത്യം വരെ അഥവാ അവസാന ശ്വാസം വരെ ദീൻ ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹമുണ്ട്, അതിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ സ്വയം തർബിയത്തിനെ കുറിച്ചുള്ള നിരന്തരമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തില്ലാതെ ഗഫലത്തിൽ ജീവിച്ചാൽ ഒരിക്കലും തന്നെ നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ദീനെ തന്നെയാണ്, പക്ഷെ എത്രയോ ബഹുദൂരം നമ്മൾ അകന്നു പോയിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, നമ്മൾ ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് നമ്മളെ തെറ്റിക്കാനുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ അല്ല നിറച്ചു വെച്ചിട്ടുണ്ട്. കണ്ണു തുറന്നാൽ കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റിയതല്ല, കാതു തുറന്നാൽ കേൾക്കുന്നതും കേൾക്കാൻ പറ്റിയതല്ല, ഇടപഴകുന്ന പലതും നമുക്ക് നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതല്ല. തിന്മകൾ നിറഞ്ഞ ഒരു ലോകത്ത് അതിനെ മധ്യത്തിൽ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നമുക്ക്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, ഇന്നാ ജഅൽന മാ അലൽ അർളി സീനത ലഹ, ഈ ഭൂമുഖത്തുള്ളതിനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിക്കൊരു അലങ്കാരമായിക്കൊണ്ടാണ്. പക്ഷെ ഭൂമിക്ക് അലങ്കാരാണെങ്കിലും നമ്മക്കോ ലിനബുലുവഹും, നാം അവരെ പരീക്ഷിക്കാൻ കൂടിയാണ്. അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് നന്നായി ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ കൂടിയാണ്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് പരീക്ഷണാർത്ഥം ഈ ദുനിയാവിൽ അള്ളാഹു നമ്മെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തർബിയത്തിനെ പറ്റിയുള്ള ജാഗ്രത നമുക്ക് എപ്പോൾ കൈവിട്ടു പോകുന്നോ നമ്മളറിയാ, ദുനിയാവിലേക്ക് ചാഞ്ഞു പോകും, ദുനിയാവിലെ പളവളപ്പിൽപ്പെട്ട് ആഹ്റം മറന്നു പോകും. അതുകൊണ്ട് പരീക്ഷണത്തിൽ നാം വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം തർബിയത്തിനെ കുറിച്ച് നിത്യമായ ചിന്ത, അവിരാമമായ ചിന്ത മരിക്കും വരെ നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് നിസ്കാരത്തിന് ശേഷം തുടരാം. ഒരു മണിക്കാണ് ജമാഅത്ത്, ജമാഅത്ത് കഴിഞ്ഞ് സുന്നസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് തുടരും ഭക്ഷണം വരുന്നത് വരെ. പിന്നെ ശംസി ബാലത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസിന്റെ തുടർച്ച നമുക്ക് ഇൻഷാ അല്ലാ ഇത് തീർന്നില്ലെങ്കിൽ മറ്റൊരിക്കലാക്കാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് സ്വയം തർബിയ. അതിനെ അവഗണിച്ചതാണ് ഇന്ന് ആളുകൾക്ക് പറ്റിയ തെറ്റ്. സ്വയം തർബിയത്തിനെ അവഗണിക്കുകയും അങ്ങനെയാണ് ആളുകൾ തന്നിഷ്ടക്കാരായി മാറിയത്. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിസ്കാര ശേഷം നമുക്ക് തുടരാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്നുകൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിന് തയ്യാറെടുക്കുക. മറ്റവിടെ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വയം സംസ്കരണത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പുള്ള വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വയം തർബിയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന മൂന്ന് നാല് പോയിന്റുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അഞ്ചാമതായി എനിക്ക് പറയാനുള്ളത്, ഉലമാക്കളൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ദഅവത്തും ഇസ്ലാഹുമൊക്കെ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്വയം സംസ്കരണം ശീലിച്ചവരായിരിക്കണം എന്ന് പറഞ്ഞാൽ, വെറും പ്രസംഗങ്ങളും ലേഖനങ്ങളും പോസ്റ്ററുകളും അങ്ങനെ വിവിധങ്ങളായ ദഅവാ പരിപാടികളുമായി നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും പ്രസ്തുത ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് ആളുകൾ ശ്രദ്ധിക്കും. വ്യക്തി ജീവിതത്തിൽ തസ്കിയത്തും തർബിയത്തും ഇല്ലാത്ത ആളുകൾ എത്ര വലിയ സലഫിയത്ത് വലിയ വായിൽ പറഞ്ഞാലും ആളുകൾ അതിനെ ഉൾക്കൊള്ളുകയില്ലെന്ന് മാത്രമല്ല അതിനെ പുച്ഛിച്ചു തള്ളും എന്നതിന് നമ്മുടെയൊക്കെ അനുഭവം തന്നെ സാക്ഷിയാണ്. മാത്രമല്ല അള്ളാഹു നമ്മോട് പറയുന്ന കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാ അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ ജനങ്ങളോട് പറയുക എന്നത് അള്ളാഹുവിങ്കൽ അവന്റെ കോപത്തിന് കാരണമാണ്. ബനു ഇസ്രായേലിനോട് അള്ളാഹു പറഞ്ഞതായിട്ട് സൂറത്തുൽ ബഖറയിൽ കാണാം, വതഅ്മുറൂനന്നാസ ബിൽ ബിർരി, നിങ്ങൾ ജനങ്ങളോട് നല്ല കാര്യം കൽപ്പിക്കുകയാണോ, വതൻസൗന അൻഫുസകും, നിങ്ങളുടെ കാര്യം നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു, വഅന്തും തത്ലൂനൽ കിതാബ, നിങ്ങളാകട്ടെ വേദഗ്രന്ഥം വായിക്കുകയും ചെയ്യുന്നു, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദാവത്ത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ നമ്മൾ സ്വയം സംസ്കൃതരായിരിക്കണം, സ്വയം സംസ്കരണം ശീലിച്ചവരായിരിക്കണം. അല്ലാത്ത പക്ഷം യാതൊരു സ്വാധീനവും അതുണ്ടാക്കില്ല. ഇപ്പൊ പല സ്ഥലങ്ങളിലും തൗഹീദി പ്രവർത്തകന്മാര് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു, പക്ഷെ ആ നാട്ടിൽ അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്നാ പരാതി. അതിന് നാട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞാ പോരാ, അതിനാദ്യമായി രംഗത്ത് വന്നവരും മുമ്പിൽ നിന്നവരും ആരൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. വ്യക്തിവിശുദ്ധി ഇല്ലാത്ത ആളുകൾ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ദഅവത്തിനത് തടസ്സായിരിക്കും. ഇപ്പൊ സാമ്പത്തിക ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാത്ത ആളുകൾ പലിശയായിട്ട് യാതൊരു വിഷമമില്ല, അവർക്ക് പലിശ വാങ്ങലും കൊടുക്കലും ഒരു പ്രശ്നമല്ല. ബിസിനസ് തുടങ്ങാൻ പലിശ, മറ്റിന് പലിശ ലോൺ, ഇതിന് ലോണ്, വലിയ തൗഹീദിന്റെ ആളായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹറാമായ കച്ചവടങ്ങൾ, ഇടപാടുകളിൽ വാക്ക് പാലിക്കാതിരിക്കുക, കല്യാണത്തിലും വീട് നിർമ്മാണത്തിലുമൊക്കെ അമിതമായ ചെലവുകളും ധൂർത്തും, ഇതൊക്കെ പൊതുജനങ്ങൾ ഇങ്ങനെ കാണുകയാണ്. വാഹനം വാങ്ങുന്ന കാര്യത്തിലായാലും ഗേറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും മുറ്റുണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ വമ്പിച്ച ധൂർത്ത്. ഇങ്ങനെയുള്ള ഒരാളാണ് ആദ്യകാലത്ത് തന്നെ ഒരു നാട്ടിൽ സലഫി പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നതെങ്കിൽ ആളുകൾക്ക് സ്വീകരിക്കൂല, ആ ഓന്റെ സലഫിയത്തല്ലേ, അത് ഞങ്ങൾക്ക് വേണ്ടാറി, മനസ്സിലായില്ലേ? അപ്പൊ എത്ര വലിയ ആശയമാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അതിനെ പ്രതിനിധീകരിക്കുന്ന ആളാരാണ് എന്ന് ജനങ്ങൾ നോക്കും. അതുകൊണ്ട് വ്യക്തി സംസ്കരണം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണ് ദൈവത്തിനെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ലൈംഗിക വിശുദ്ധി ഇല്ലാത്ത വ്യക്തികൾ, രഹസ്യ ജീവിതത്തിൽ അതുപോലെ പല തെറ്റുകളും ചെയ്യുന്ന ആളുകൾ, ഇബാദത്തുകളിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, ജമാഅത്തിന് കൃത്യമായിട്ട് വരൂല, ബിരിയാണിക്ക് തന്നെ എപ്പോഴും ഇടറക്കാത്ത ഒരക്കാത്ത കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ അപ്പൊ തന്നെ പോവും, ജുമാക്ക് വൈകി വരും, ഇങ്ങനെയുള്ള ആളുകൾ. അതുപോലെ എല്ലാവരും ജമാഅത്തിന് മുമ്പ് മൂപ്പരും ഇങ്ങനെ കച്ചവടത്തിലായിരിക്കും, നോട്ടണിയും കൊണ്ട് ഒത്തിരിക്കായിരിക്കും, ഫോൺ ചെയ്യായിരിക്കും. അങ്ങനെ ജമാഅത്തിന് ശ്രദ്ധല്ല, ജുമാക്ക് ശ്രദ്ധല്ല, മാത്രല്ല തന്റെയും തന്റെ കുടുംബത്തിലേക്ക് വേഷഭൂഷാദികൾ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ പെണ്ണുങ്ങൾ ഇസ്ലാമികമായൊരു വേഷഭൂഷാദികളില്ല, ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ലെഗിൻസും മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. മൂപ്പര് വലിയ സലഫിയത്തിന്റെ ആളുമാണ്. മൂപ്പരെ തന്നെ കണ്ടാലോ നല്ലോണം താടിയൊക്കെ വടിച്ച് വീടിയും വലിച്ച് തുണി മടക്കി കുത്തി അങ്ങനെ നടക്കുന്ന ഒരു കോലവും, മ്യൂസിക്കും കേട്ട് നാടകവും കണ്ട് സിനിമയും കണ്ട്. ഇങ്ങനത്തെ ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ സലഫിയത്തിന് വേണ്ടി വരുന്നത്. അങ്ങനത്തെ ആളുകൾ ഒരു ഹരത്തിന് വേണ്ടി നാട്ടിൽ വലിയ പരിപാടികളൊക്കെ വെക്കും, വലിയ താളമേളങ്ങളോട് കൂടിയിട്ട് പോസ്റ്ററും മൈക്കിയും ഒച്ചയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ആളുകൾ അതൊക്കെ കഴമ്പില്ലാത്ത, ഒരു ആളുകൾ ഒരു വിലയും കൽപ്പിക്കാത്ത പൊള്ളയായ ചില ദഅവത്തായി മാത്രമേ ജനങ്ങൾ അതിനെ മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദഅവത്ത് രംഗത്ത് നമ്മൾ വരണമെങ്കിൽ വ്യക്തിവിശുദ്ധി വളരെ പ്രധാനമാണ്. അല്ലാത്ത ആളുകൾ പിന്നോട്ട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ദഅവത്തിന് ഗുണകരമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം, ഈ വ്യക്തി സംസ്കരണം നമ്മൾ ഇത്രയേറെ ഊന്നി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മുസ്ലിം ഉമ്മത്തിന്റെ സർവതല സ്പർശിയായ ഒരു സംസ്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ രംഗവും സംസ്കരിക്കപ്പെടണം, അതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് അല്ലെ, അതാണ് സലഫികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ തർബിയത്ത് സാധിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ കാൽവെപ്പാണ് യഥാർത്ഥത്തിൽ വ്യക്തി സംസ്കരണം എന്ന് പറയുന്നത്. ഇപ്പോ ഉമ്മത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടാത്ത ആരുമില്ല. ആരോട് ചോദിച്ചാലും മുസ്ലിം സമുദായത്തിന്റെ കുറവുകളെപ്പറ്റി, പരാതികളെപ്പറ്റി, അവലാതികളെപ്പറ്റി എല്ലാവർക്കും പറയാനുണ്ട്. ചില ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തിക ശോചനീയാവസ്ഥയായിരിക്കും പറയാ, ചിലരോട് മതപരമായ ധാർമ്മികമായ ശോചനീയാവസ്ഥയാവും പറയാ, വേറെ ചില ആളുകൾ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചാവും പറയാ. എല്ലാവർക്കും സമുദായത്തെക്കുറിച്ച് പരാതിയുണ്ട്, സമുദായത്തിൽ മാറ്റം വരുത്തണം ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെയാ തുടങ്ങേണ്ടത്, എന്താ പരിഹാരം? ഇസ്ലാം പറയുന്നു വ്യക്തികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അത്തരം കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഖൈർ ഉമ്മത്ത്, സമുദായങ്ങളിലെ ഏറ്റവും ഉത്തമ സമുദായം, ശുഹദാവലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളായ സമുദായം എന്ന നിലവാരത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറി വരുന്നത്. അതല്ലാതെ ശിർക്കും ബിദഅത്തും ഒഴിവാക്കിയാൽ മതി, ബാക്കിയൊന്നും കുഴപ്പമുള്ളതല്ല. പിന്നെ ഓന്റെ സ്വഭാവവും ഓന്റെ പെരുമാറ്റവും ഓന്റെ സാമ്പത്തിക ഇടപാടും ഓന്റെ രാഷ്ട്രീയവും ഓന്റെ കുടുംബജീവിതം ഒന്നും പ്രശ്നമല്ല. ശിർക്കും ബിദഅത്തില്ല, മാലിയും മൗലൂദില്ല, അദാദു റതീബുമില്ല, ക്ലിയർ, നൂറേ നൂറ് സലഫിയായി. ഈ ചിന്താഗതി മാറാത്തടത്തോളം കാലം ജനങ്ങൾക്കിടയിൽ ഒരിക്കലും സലഫിയത്തിന് വേരോട്ടുണ്ടാക്കാൻ നമുക്ക് സാധ്യമേയല്ല. കാരണം അള്ളാഹു പറയുന്നത് ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കാനാണ്, ഇസ്ലാമിന്റെ വക്കത്ത് നിൽക്കാനല്ല. നമുക്ക് പറ്റിയ ചിലത് മാത്രം ചെയ്യുക, ചിലത് മാത്രം തള്ളിക്കളയാനല്ല. അപ്പൊ തോമിനൂണ ബിബാഅൽ കിതാബ് വതക്ഫുറൂണ ബിബാഅൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. മുസ്ലിം ഉമ്മത്തിന്റെ നിന്ദതയെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ഈ ആയത്ത് കാണാതെ പോകരുത്. നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും ചില ഭാഗങ്ങൾ നിങ്ങൾ തള്ളിക്കളയുകയുമാണോ? അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ നിന്ദതയല്ലാതെ മറ്റൊന്നുമില്ല. ഖിയാമത്ത് നാളിലാകട്ടെ കഠിന ശിക്ഷയിലേക്ക് അവർ തള്ളിവിടപ്പെടുകയും ചെയ്യും. കണ്ടോ, അപ്പൊ നിന്ദതക്കുള്ള കാരണം എന്താണ്? നിന്ദതക്കുള്ള കാരണം അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നമുക്ക് സൗകര്യപ്പെട്ടത് മാത്രം നമ്മൾ എടുത്തു, വേറെ പലതിനെയും നമ്മൾ അവഗണിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ കുറച്ചെടുക്കുകയും കുറച്ച് തള്ളിക്കളയുകയും ചെയ്തു. ഇസ്ലാം പറയുന്നെന്താ? അള്ളാഹു പറയുന്നെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുക. ഇസ്ലാമിന്റെ വക്കത്ത് നിന്ന് അവരുടെ ഉള്ളിലേക്ക് പൂർണ്ണമായും കടക്കണം. വലാ തസ്തിബു ഖുത്വാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാതകൾ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കാൻ ഏതൊരു കാര്യം മുമ്പിൽ വരുമ്പോഴും ദീൻ ആയിരിക്കണം മുമ്പിൽ. എന്റെ ദീൻ എന്ത് പറയുന്നു ഇവിടെ? അത് ഞാൻ പാലിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും ശരി, ദീനിന്റെ നിർദ്ദേശം എന്തോ അത് ഞാൻ എടുക്കും. അത് പറയുന്ന നമ്മളെ നിയന്ത്രിക്കുന്നത് ദീനായിരിക്കണം. ആ നിലക്ക് ദീനിനെ നമ്മുടെ ശരിയായ വഴികാട്ടിയായി നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഉമ്മത്തിൽ മാറ്റം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല, ഇതിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ്? നമ്മൾ ഇവിടെ കുറെ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പാർട്ടികളും ഒക്കെ ഉണ്ട്. അവർ ജനങ്ങളെ ആകർഷിക്കാൻ പല പരിപാടികളും ചെയ്യും. ആ അതൊക്കെ മതസംഘടനക്കാർ പോയിട്ട് അത് തിരക്കടില്ല, അങ്ങനത്തെ ഒന്ന് നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ മതത്തിന്റെ ഛായ കൊടുത്തിട്ട് ഉള്ളും കഴമ്പും ഒക്കെ മറ്റേ തന്നെ. അങ്ങനെ ആളുകളെ ആകർഷിക്കുന്ന, ആളുകളെ കയ്യടി വാങ്ങുന്ന, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം എന്താണ്? തർബിയത്ത്, നമ്മൾ തർബിയത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിയാൽ അതിന് അള്ളാഹുവിന്റെ റസൂലിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് എങ്ങനെ തർബിയ ചെയ്തു, സഹാബത്ത് താബിഈങ്ങൾക്ക് എങ്ങനെയാണ് തർബിയത്ത് കിട്ടിയത്, അത് പഠിച്ച് സലഫ് സാലിഹുകളുടെ മാതൃകയിൽ നമ്മൾ ജീവിക്കണം. അപ്പോഴല്ലേ സലഫി എന്നുള്ളതിന് അർത്ഥമുള്ളൂ. സലഫി സ്കൂള്, സലഫി മദ്രസ, സലഫി കോംപ്ലക്സ്, സലഫി മസ്ജിദ് എന്നൊക്കെ പറയുന്നല്ലാതെ സലഫിയത്ത് പേരിന് മാത്രം. അത് ആളുകൾക്കെല്ലാം മറയാക്കുക, അതൊരിക്കലും ശരിയല്ല. നമ്മൾ സലഫുകളുടെ മാതൃക നമ്മൾ സ്വീകരിക്കണം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിന്നും യത്രു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും അവിടുത്തെ ദൗത്യത്തെക്കുറിച്ചും അള്ളാഹു പറയാണ്, ആ നിരക്ഷരായ ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് അള്ളാഹുവാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? യത്രു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കോതിക്കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ കിതാബ് അവരെ പഠിപ്പിക്കുന്നു, അതിന്റെ വിശദീകരണമായ സുന്നത്തും അവരെ പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അപ്പൊ തസ്കിയത്തെ ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ലഭിക്കുന്ന ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ സംസ്കരിക്കണം. അല്ലാതെ മറ്റേ പാർട്ടി നോക്കിയിട്ട്, ഈ പാർട്ടി നോക്കിയിട്ട്, അവരെ പാർട്ടി ട്രെയിനിങ് വേണം, നമുക്കും പാർട്ടി ട്രെയിനിങ് വേണം. എല്ലാവർക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. ഇപ്പൊ മതസംഘടനകളും തുടങ്ങി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. യഥാർത്ഥത്തിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താ? അഭിനയമല്ലേ? നിങ്ങളിപ്പോ ഒരു മാർക്കറ്റിംഗിന് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ, നിങ്ങളെ ഒരു മാർക്കറ്റിംഗ് മാനേജറോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഒരു മന്ത്രു പോയിട്ട് നിങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങൾ തരും. നിങ്ങൾ എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ വിഷയണം, എങ്ങനെ ചിരിക്കണം, ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം. കാരണം അവിടെ ബിസിനസ്സാണ് ഉദ്ദേശം. ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ചിരിക്കുന്നു, ബിസിനസ് നിങ്ങൾ ടിപ്ടോപ് ധരിക്കുന്നു, ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ഫോൺ ചെയ്യുന്നു, എല്ലാം അഭിനയമാണ്. അതാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നത്. ഇസ്ലാമിന്റെ സ്വഭാവവും സംസ്കാരവും സ്വീകരിച്ചാൽ പിന്നെ ഒരു ഡെവലപ്മെന്റിന്റെ ആവശ്യമല്ല. പക്ഷെ എന്താ, മറ്റു സംഘടനകൾ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് നമ്മളും അതൊക്കെ ചെയ്യണം. നമുക്ക് ഇസ്ലാം മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഉണ്ടോ ഇസ്ലാമിന് മാർക്കറ്റിംഗ് മാനേജർ ആവശ്യമില്ല. അപ്പൊ അതൊരു ബിസിനസ് രൂപത്തിലേക്ക് ഒരിക്കലും തന്നെ ഇസ്ലാമിക പ്രവർത്തനം പോകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹാബത്തിന്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അഹ്ലി കിതാബിനോട് പറഞ്ഞില്ലേ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി, സഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദിഹ്തദൂ, അവർ സന്മാർഗം പ്രാപിച്ചു. അപ്പൊ സഹാബത്തിന്റെ ജീവിത രീതി എന്താ? താബിഈങ്ങളുടെ ജീവിത രീതി എന്താ? ആ നിലയ്ക്ക് ആദിമ തലമുറകളിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് അതിവിടെ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഏഴാമതായി എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എല്ലാ രംഗത്തും മാതൃകയാകണം. നമ്മൾ ശരാശരി മുസ്ലിങ്ങളാകാൻ വേണ്ടി പരിശ്രമിച്ചാൽ പോലാ. മൊത്തത്തിൽ ഇങ്ങനെ വലിയ തെറ്റൊന്നുമില്ലാതെ, അറിയപ്പെട്ട തിന്മകളിലൊന്നുമില്ലാതെ ഒരു ശരാശരി മുസ്ലിമായിട്ട് ഇങ്ങനെ പത്തേപത്തിൽ ഇങ്ങനെ പോവുക, അതല്ല സലഫികൾ. സലഫികൾ എല്ലാ അർത്ഥത്തിലും സമുദായത്തിലെ മറ്റുള്ളവർക്കൊക്കെ മാതൃകകളാകണം. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും പെരുമാറ്റരംഗത്തും എല്ലായിടത്തും. കാരണം മറ്റാൾക്കൂട്ടങ്ങളെപ്പോലെ ആൾക്കൂട്ടമായിട്ടല്ല മുസ്ലിം സമുദായത്തെ അള്ളാഹു കാണുന്നത്, മറിച്ച് മറ്റ് സമുദായങ്ങൾ കൂടി മാതൃകയാകാവുന്ന തരത്തിൽ നമ്മുടെ ഇൽമും ഈമാനും സ്വഭാവവും പെരുമാറ്റവും ഇടപാടുകളും അതിലെല്ലാം നിലവാരം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോഴാണല്ലോ ശുഹദാ വലന്നാസ് ജനങ്ങൾക്ക് മാതൃക എന്നതിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കലുണ്ട്, റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറസായുനി, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ. പിന്നെയോ വജഅൽന, നീ ഞങ്ങളാക്കണേ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ. ഒരു ശരാശരി മുത്തഖിയാക്കണേന്നല്ല, ഇമാമിനെ മുമ്പിക്കണാളാ അല്ലേ. അപ്പൊ മുത്തഖീങ്ങളെ മുമ്പിൽ നടക്കാൻ പ്രാപ്തിയുള്ളവരാക്കണേ. വേറെ ചില ആളുകൾ പറഞ്ഞത് മുത്തഖീങ്ങളെ പിൻപറ്റി നടക്കുന്നവരാക്കണേ, എന്നാലും ശരിയാണ്. അപ്പൊ ശരാശരി മുസ്ലിം ആയിട്ട് ജീവിക്കലല്ല, മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മൾ പരിശ്രമിക്കണം, ഞാൻ മാതൃകയാവണം എന്നതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് എന്തു വേണം? ഒരുപാട് നമ്മൾ ത്യാഗം ചെയ്യേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ദീന് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, ദീനിൽ മാതൃക കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾക്ക് നമ്മൾ തയ്യാറാവേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഫിത്നകളെ കാലത്തെ കുറിച്ച് അല്ലേ, ഫിത്നകളെ കാലത്ത് ദീൻ മുറുകെ പിടിക്കുന്നവൻ ആരെ പോലെയായിരിക്കുന്നതാണ്? തീക്കത്ത ഉള്ളൻ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. യഅതിയാലന്നാസി ജമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു. അസ്വാബിറു അലാ ദീനിഹി, അന്ന് തന്റെ ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ കൽ ഖാബിലി അലൽ ജംരി, കണ്ടോ തീക്കട്ട ഉള്ളൻ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. ഉള്ളൻ കയ്യിൽ പിടിച്ചാൽ പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അറിയാതെ വിട്ടുപോകും. അതുപോലെ ദീനിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകുന്ന സമ്മർദ്ദങ്ങൾ ഫിത്നകളുടെ കാലത്തുണ്ടാകും. അവിടെ ശൈത്താൻ നല്ല നമ്മളെ പരിശ്രമിക്കും, ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ, അതൊന്നും സാരില്ലടോ തിരക്കില്ലടോ എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഫിത്നകളുടെ കാലത്ത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ മാതൃകയാവുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക തലത്തിൽ വലിയ പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ ദുനിയാവല്ലേ, ഇവിടെ കുറച്ച് പ്രയാസപ്പെട്ടാൽ എന്താ, നമുക്ക് ഇതാണോ വലുത്? അല്ലല്ലോ, ഇത് നശിക്കാനുള്ളതാണ്, നശ്വരമാണ്, പെട്ടെന്ന് തീരാനുള്ളതാ. ഇവിടെ കുറച്ചങ്ങ് സഹിച്ചാൽ എന്താ, നമുക്ക് കഷ്ടപ്പെടാൻ പാടില്ലാത്ത സ്ഥലം എവിടെ? പരലോകത്താണ്. അതിനുവേണ്ടി നമ്മൾ ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നത് നമ്മളും നമ്മുടെ കുടുംബങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ യുവതീ യുവാക്കളുടെ തെർബിയത്ത് മുതിർന്ന ആളുകൾ അവഗണിച്ച മട്ടാണ് ഇന്ന്. പലയിടത്തും വീട്ടിൽ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ചെറുപ്പക്കാരനായിരിക്കും, അതുകൊണ്ട് തന്നെ ഓൻ എന്ത് തോന്നിയാസം കാട്ടിയാലും വീട്ടിലുള്ള മുതിർന്നവർ മിണ്ടൂല. മാത്രമല്ല പൊതുവെ ആളുകൾക്ക് ധാരണ, ഒരു 14-15 വയസ്സിലേക്ക് കുട്ടികൾ നോക്കുക പിന്നെ വലുതായില്ലേ, നമ്മൾ ശ്രദ്ധിച്ചേണ്ട ആവശ്യമല്ല, ഓലെ കോല കാര്യത്തിനായില്ലേ എന്ന നിലക്കൊരു അവഗണന അവരവരെ പാട്ടിന് വിടുന്ന ഒരു ശീലം പലയിടത്തുണ്ട്. അതൊരിക്കലും തന്നെ നമുക്ക് പറ്റിയ ഒരു സ്വഭാവമല്ല. നമ്മൾ കുട്ടികളെ, നമ്മുടെ മക്കൾ എത്ര വലുതായാലും അവർ പ്രായപൂർത്തിയായില്ലെന്ന് ഞാൻ അവഗണിക്കാൻ പാടില്ല, അവരവരെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. അവരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. മാത്രമല്ല ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ ചിന്തയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 15 വയസ്സ് കഴിഞ്ഞ മകൻ വീട്ട് വൈകി വന്നെന്താണെന്ന് വൈകി 11:30 സമയം. അപ്പം നമ്മളോടൊന്നും പറയാം, ഉമ്മന്റെ അടുത്ത് പോയി പറയും തന്നെ അങ്ങനെ, ഞാൻ 15 വയസ്സായാലേ ഞാൻ കുറച്ച് ഏയ് അതിൽ മാത്രമേ പോന് വലുപ്പുള്ളൂ, എന്നാ സുബൈക്കോ ഒണീക്കോ 15 വയസ്സായാലേ ഞാൻ ഒറ്റക്ക് നീക്കും, ഇതുവരെ കപ്പ് വിളിക്കേണ്ടിന്നും അതില്ല. സുബൈക്കോ നല്ല ഉറക്ക, അതിന് വെള്ളമൊഴിച്ചും അടിക്കുകയൊക്കെ ചെയ്ത അപ്പൊ പിന്നെ അവിടെ ബഹളമായിരിക്കും. അപ്പൊ അവിടെ മുതിർന്ന സ്വഭാവമൊന്നുമില്ല. അപ്പൊ ഈ വൃത്തിയെട്ട കൂട്ടുകെട്ടിനും സമയം തെറ്റി വീട്ടിൽ വരുന്നതിനും അതിനൊക്കെയാണ് യുവാദി യുവാക്കൾക്ക് എന്തുള്ളൂ അല്ലേ, ഞാൻ എന്തിനെന്നെ ഫോളോ ചെയ്യുന്നു, ഞാൻ പോയി ഞങ്ങൾ തിരിച്ചു വരൂലേ, ഞാൻ വീട്ടിൽ നിന്ന് അപ്പൊ വിളി തുടങ്ങി, അവിടെ എത്തി ഇവിടെ എത്തി, നീ എത്തിയോ എത്തിയോ എന്തിനങ്ങൾ വിളിച്ചോണ്ടിരിക്കണ്. ഏയ് അത് ശ്രദ്ധിക്കണം, അത് രക്ഷിതാക്കൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എത്ര വലുതായാലും ശരി, അവരെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമ്മൾ വിടരുത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താറിയോ, എന്നെ പറഞ്ഞ് ശ്രദ്ധിക്കാനില്ല, എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അപ്പൊ സ്വന്തം ന്യൂനതകൾ കണ്ടെത്താനോ തിരുത്താനോ ചെറുപ്പക്കാരൻ തയ്യാറാവില്ല. ഓ പോയി 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 പിന്നെ എന്തോ ആയിട്ടുണ്ടാവും, പേരിന് മാത്രം ഇസ്ലാമുണ്ടാവും. അങ്ങനെ അവസാനം പെട്ടെന്ന് മരണം വരുമ്പോ റബ്ബി ലൗലാഖർ തനീലാജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ, മരണം ഉറപ്പായി കഴിയുമ്പോ ചില ആളുകൾ പരിതപിക്കും അവസാനം, എന്റെ റബ്ബെ എന്നെ ഒന്ന് പിന്തിപ്പിച്ചുകൊണ്ടാ, ഒരു അടുത്ത ഒരു അവധി വരെയൊക്കെ ഒന്ന് എന്റെ മരണം ഒന്ന് പിന്തിപ്പിച്ചുകൊണ്ടാ, ഞാൻ സദഖ ചെയ്തുകൊള്ളാം, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം.
അള്ളാഹന്റെ മറുപടി എന്താ? വലം യുഅഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ. ഒരു നഫ്സിനും അല്ല നിശ്ചയിച്ച് അവധി എത്തിയാൽ പിന്നെ ഒരിക്കലും പിന്തിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ആണോ? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ മരിക്കാൻ നേരത്ത് ഖേദിക്കേണ്ടി വരും. നമ്മുടെ കുട്ടികളെ നമ്മൾ പാട്ടിന് വിട്ടാൽ എത്ര വലുതാകട്ടെ, മക്കളും കുട്ടികൾക്കും പേരക്കുട്ടി ആയാലും ശരി, ബാപ്പയും ഉമ്മയും ശ്രദ്ധിക്കാതെ പോകരുത്. അവരെ ചെലവിലാണെങ്കിലും ശരി, അവരോട് പറയണം, മോനെ നീ പൈസ തന്നിട്ടാണ് ഇവിടെ ചെലവ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നിന്റെ തോന്നിയാസങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുക്കുന്നു വിചാരിക്കണ്ട, നീ വിട്ടേക്ക് ഞങ്ങളെ. പക്ഷെ തോന്നിയാസം ചെയ്തിട്ട് ഈ നാട്ടിൽ നടക്കാൻ ഉപ്പ ജീവിച്ചിരിക്കും അനുവദിക്കൂല, ഉമ്മ ജീവിച്ചിരിക്കും അനുവദിക്കൂല എന്ന് തന്നെ തുറന്ന് കുട്ടികളോട് പറയണം. അവരെ തർബിയത്ത് എത്ര വലുതായാലും നമുക്കൊക്കെ തർബിയത്ത് ആവശ്യമാണ്. പ്രായമുള്ളവർക്കും യുവതികൾക്കും യുവാക്കൾക്കും മധ്യവയസ്കർ എല്ലാവർക്കും തർബിയത്ത് ആവശ്യം. തർബിയത്ത് ആവശ്യമില്ലാത്തൊരു മനുഷ്യനുമില്ല. ആ ഒരു ചിന്ത, എനിക്ക് ഇനി തർബിയത്തിന്റെ ആവശ്യമില്ല, ഞാനെല്ലാം നൂറേ നൂറ് തെളിഞ്ഞു എന്നുള്ള ചിന്ത ഒരിക്കലും നമുക്കുണ്ടാകേണ്ടതില്ല. യഥാർത്ഥത്തിൽ സമുദായത്തിൽ തമ്മാടികളും താന്തോന്നികളും വളർന്നു വരുന്നത് ഈ നിലക്കാണ്. കാരണം വളർന്നു വരുന്ന തലമുറയെ നേർവഴിക്ക് നയിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. യുവതി യുവാക്കളെ തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വിടുന്നു. അതിന്റെ പരിണിത ഫലം ഉമ്മത്ത് മൊത്തത്തിൽ അനുഭവിക്കുന്നത് അല്ലേ? ഉമ്മത്തിന് ജീർണതകൾ പെരുകുമ്പോൾ, ഉമ്മത്തിന് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമ്പോൾ, അവിടെ ഈ തമ്മാടിത്തത്തിന് പോയ ചെറുപ്പക്കാർ മാത്രമാണോ ശിക്ഷിക്കപ്പെടുക? ഉമ്മത്ത് മൊത്തത്തിലാണ് ശിക്ഷിക്കപ്പെടുക. സൂറത്ത് അംഫാലിലെ 25-ാമത്തെ വചനം ഖുതുബയിൽ നിങ്ങൾ കേട്ട് കാണും. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങളിൽ അക്രമികളെ മാത്രം പിടികൂടാത്ത ഒരു പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അറിയണം. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പൊ അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല അതിന്റെ ദോഷം ഉണ്ടാവുക, അത് ഉമ്മത്തിന് മൊത്തത്തിലായിരിക്കും. ഇവിടെ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു സഹാബിയുടെ ഒരു പ്രസംഗത്തിലെ വരി ഇബ്നു കസീറിലൊക്കെ ഉദ്ധരിച്ച റമാനുവലിന്റെ പരിഭാഷയിലും കാണാം. ഒരു കപ്പലിൽ ഒരു കൂട്ടർ യാത്ര ചെയ്യാണ്. താഴെ തട്ടും മേലെ തട്ടും. ചില ആൾക്ക് താഴെ തട്ട് കിട്ടി, ചില കപ്പലിന്റെ മുകളിലെ തട്ട് കിട്ടി. അപ്പൊ താഴെ തട്ടിലുള്ളവർ മുകളിൽ പോയിട്ട് വേണം വെള്ളമൊക്കെ എടുക്കാൻ. അപ്പൊ മുകളിലുള്ളവരെ നമ്മൾ ശല്യപ്പെടുത്തണം. നമുക്ക് ഇവിടെ തന്നെ ദ്വാരം തരുന്ന അടിയിൽ വെള്ളമല്ലേ, ഇഷ്ടംപോലെ വെള്ളം കിട്ടൂലേ എന്ന് ചില മണ്ടന്മാര് ചിന്തിച്ചു. എന്നാ അവര് അവിടെ തുളച്ചോട്ടെ എന്ന് അവരെ വിട്ട എന്തായിരിക്കും സ്ഥിതി? കപ്പലും മുങ്ങും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ആളുകളെ തന്നിഷ്ടത്തിന് നാട്ടിൽ നടക്കുന്ന തമ്മാഴ്ത്തങ്ങളും താന്തോത്യങ്ങൾക്കൊന്നും പ്രതികരിക്കാതെ അവരവരിഷ്ടത്തിന് പോയിക്കോട്ടെ എന്ന് കുടുംബങ്ങളും നാട്ടുകാരൊക്കെ തീരുമാനിച്ചാൽ ഈ കപ്പൽ ഒന്നിച്ചു മുങ്ങും. അങ്ങനെ മുങ്ങുമ്പോ അവര് മാത്രം മുങ്ങുക അല്ല, ജനം മൊത്തം മുങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ലഹറത്തിൽ മഅസി ഫി ഉമ്മത്തി അമ്മഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി. കണ്ടോ, എന്റെ ഉമ്മത്തിൽ കുറ്റകൃത്യങ്ങൾ പരസ്യമായാൽ അള്ളാഹു അവങ്കിൽ നിന്ന് ശിക്ഷ കൊണ്ടവരെ വ്യാപകമാക്കും, അവർക്ക് മൊത്തത്തിൽ ശിക്ഷ ഇറക്കും. മാത്രല്ല, ഫഖുൽതു യാ റസൂലല്ലാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, നബിന്റെ ഭാര്യ, അള്ളാഹുവിന്റെ റസൂൽ, അമാഫിഹി മുനാസും സാലിഹുന, മൊത്തത്തിൽ ശിക്ഷ ഇറക്കി അവരെ കൂട്ടത്തിൽ സാലിഹ്യങ്ങളും ഉണ്ടാവൂലേ? റസൂല് പറയാണ്, ബല, ഇല്ലാതെ ഉണ്ടാകും. കാലത്ത് അപ്പൊ അവർ ചോദിച്ചു, ഫകൈഫ യസ്നഉ ഉലൈക, അവരെന്താ അല്ല ചെയ്യുക? ഹാല യുസീബുഹും മാ അസാബഹും മിന്നാസ്, ജനങ്ങളെ ബാധിക്കുന്നൊക്കെ അവരെയും ബാധിക്കും. സുമ്മ യസീറു ലാ മഗ്ഫിറത്തി മിനല്ലാഹി വരിദ്വാൻ, പിന്നെ അവർ അള്ളാഹു മഗ്ഫിറത്തിലേക്കും അവന്റെ പൊരുത്തത്തിലേക്കും എത്തും. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മൊത്തത്തിലായിരിക്കും. അപ്പോ മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധമായ ഇവിടെ ഭരണകൂടങ്ങളും മറ്റൊക്കെ വരാൻ പോകുന്നിട്ട് എല്ലാവരും ബേജാറിലാണ് അല്ലേ? എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല? നമുക്കും ഇതെ നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മോട് കരുണ കാണിക്കാത്ത ഒരു ഭരണകൂടം വരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അള്ളാന്റെ പരീക്ഷണമാണ് അല്ലേ? ഖുനൂത്തിലൊക്കെ പറയുന്നത്, അല്ലാഹു ലാ തുസല്ലിത് അലൈന മല്ലാ യഖാഫുക വലാ യർഹമുന, അല്ലാഹുവേ നിന്നെ പേടിക്കാത്ത, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങൾക്ക് മേൽ നീ അധികാരസ്ഥന്മാരായി കൊണ്ടുവരല്ലേ അല്ലേ? അത് പൊതുവായൊരു പ്രാർത്ഥനയാണ്, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ നാശമാണ് അല്ല, നമ്മുടെ കഴിവുകേടാണ് അല്ല, നമ്മുടെ തിന്മകളാണ് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഭരണാധികാരികളായി അള്ളാഹു തരുന്നത്. അന്ന് വിശ്വ അള്ളാഹു പറഞ്ഞല്ലോ, പിന്നെ ബനു ഇസ്രായേലിനെ സംബന്ധിച്ച്, ബനു ഇസ്രായേലിനെ പറ്റി ഖുർആനിലല്ല, കാനൂല യത്തനാഹുനാൻ മുൻകരിൻ ഫാലു, ബനു ഇസ്രായേലിൽ ശപിക്കപ്പെട്ടു, അവരിലേക്ക് അയക്കപ്പെട്ട ദാവൂദ് നബിയുടെ ഈസാ നബിയുടെ ഒക്കെ നാവിലൂടെ അവർ ശപിക്കപ്പെട്ടു. എന്തായിരുന്നു കാരണം? പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ ധിക്കാരം ചെയ്തിരുന്നു, അതിരുവിട്ട് പ്രവർത്തിച്ചിരുന്നു, നബിമാരെ കൊല ചെയ്തിരുന്നു, പലതും ചെയ്ത കൂട്ടത്തിൽ അവരെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കാനൂല യത്തനാഹുനാൻ മുൻകരിം ഫാലു, അവർക്കിടയിലുള്ള തെറ്റുകളെ അവർ പരസ്പരം ഗുണദോഷിച്ചിരുന്നില്ല. തെറ്റ് കണ്ടാൽ ഗുണദോഷിക്കാന്നുള്ളത് അതിന് മൗലവിയാകണമെന്നൊന്നുമില്ല. നിങ്ങൾ അനുജം നിസ്കരിക്കുന്നില്ല, പള്ളി പോകുന്നില്ല. അത് പറയാൻ പള്ളിയിലെ ഉസ്താദിനെ പോയി കൂട്ടിക്കൊണ്ട് അമ്ദ സലാത്തും പറഞ്ഞിട്ട് ഓന് പറഞ്ഞു കൊടുക്കണം, പോയി നിസ്കരിക്കടാന്ന് പറയണ്ടേ? നമ്മുടെ സുഹൃത്ത് ബസ് സ്റ്റോപ്പിന് നിൽക്കണം ജമാഅത്തിന് വരാതെ, ഓനോട് പറയാൻ നമ്മൾ വലിയ ആലിമാകണം. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ സാധാരണയായിട്ട് നന്മ കൽപ്പിക്ക തിന്മ വിരോധിക്ക എന്നതിന് ഒരു ആലിമു വയലു തരേണ്ട യോഗ്യത ഉണ്ടാണെന്നുണ്ടോ? ഇല്ല. ആരും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അവനാണ് സത്യം. ലതഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സൽകാര്യങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങൾ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. ഔല യൂഷിക്ക അല്ലാഹു നബിയസ അലൈക്കും ഇഖാബം മിന്തി, അത് നിങ്ങൾ നിർത്തിവെച്ചാൽ കണ്ടോ നിങ്ങൾക്ക് അള്ളാഹു അവന്റെ അടുക്കൽ ശിക്ഷ അയക്കും, അയക്കാറടുത്തിരിക്കുന്നു. സൊമ്മലത്തതുഴഞ്ഞു, പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും, ഫലായസ്തജീബലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം തരൂലാൽ. നമ്മൾ ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം ഇതായി, സമുദായത്തിലെ തിന്മകൾക്കെതിരിൽ എല്ലാവരും മൗനമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഈ തർബിയത്ത് സ്വയം തർബിയത്തിലേക്ക് ഉമ്മത്തിനെ മുഴുവൻ കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായി കാണുകയും സ്വയം തർബിയത്തിലെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഭക്ഷണത്തിന് ശേഷം തർബിയത്തിന്റെ വഴികൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത്. ഇപ്പൊ തർബിയത്തിന്റെ പ്രാധാന്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വ്യക്തി സംസ്കരണത്തിന്റെ സ്വയം സംസ്കരണത്തിന്റെ പ്രാധാന്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വയം സംസ്കരണത്തിന് നാം സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാ നമുക്ക് ഈ ഭക്ഷണത്തിന് ശേഷം സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.